രാധേശ്യാം. ഇന്ന് ദശകം 87, കുചേലവ്രതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമം. ഓം കുചേലനാമാഭവദ സദീർഘ്യതാം ഗദസ്സ സാന്ദീപനി മന്ദിരേ ദ്വിജ ത്വദേകരാഗേണ ധനാദി നിസ്പൃഹോ ദിനാനി നിന്യേ പ്രശമീ ഗൃഹാശ്രമീം. ഭാഗവതം ദശമസ്കന്ധത്തില് 80-81 അധ്യായങ്ങളിലായിട്ട് കുചേലനെ പറ്റിയുള്ള ആഖ്യാനം വർണ്ണിച്ചിട്ടുണ്ട്. അത് ഭഗവാന്റെ സഹപാഠിയായിരുന്നു കുചേലൻ. നമുക്കറിയാവുന്ന കഥയാണ്. കുചേലനും ശ്രീകൃഷ്ണനും, കുചേലന് സുദാമാവ് എന്നും പേരുണ്ട്. സാന്ദീപനി ഗുരുകുലത്തില് അവര് ഒരുമിച്ചു പഠിച്ചവരാണ്. ബ്രഹ്മജ്ഞാനികളിൽ ഉത്തമനാണ്. വിഷയങ്ങളിൽ ഒരു ആസക്തിയും ഇല്ലാത്തവനാണ്. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ്. ശാന്തമായ മനസ്സുള്ളവനാണ്. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനുമാണ് ഈ കുചേല ബ്രാഹ്മണൻ. അദ്ദേഹത്തിന് ഭാര്യയും സന്താനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയും നമുക്ക് ഈ ശ്ലോകത്തിന്റെ നോക്കാം. സാന്ദീപനി മന്ദിരേ, സാന്ദീപനി മഹർഷിയുടെ ഭവത ഗൃഹത്തിൽ സതീർഥ്യതാം ഗത, അവിടുത്തെ സഹപാഠിയാവാൻ ഇടവന്നിട്ടുള്ള കുചേലനാമ ഗൃഹാശ്രമി സ ദ്വിജ, കുചേലൻ എന്നു പേരായ ഗൃഹസ്ഥനായ ആ ബ്രാഹ്മണൻ, ത്വത് ഏകരാഗേണ, ഭഗവാനിൽ ഉറച്ച ഭക്തിയോ, ഭഗവാനിൽ നല്ല ഉറച്ച ഭക്തിയാൽ, ധനാദി നിസ്പൃഹ, ധനങ്ങളിലോ ധന സമ്പാദിക്കുന്നതിലൊന്നും വലിയ ആഗ്രഹമില്ലാതെ, പ്രശമീ ദിനാനി നിന്യെ, വളരെ ശമനിയമങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ ശാന്തനായിട്ട് ദിവസങ്ങൾ കഴിച്ചു വന്നു. അപ്പോൾ ഈ വലിയ ധനസമ്പാദനത്തിനൊന്നും ഇദ്ദേഹം നിന്നില്ല. വളരെ ദാരിദ്ര്യവുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ ദാരിദ്ര്യം കൊണ്ട് ഈ കുചേലപത്നിയും വളരെ നല്ല സ്ത്രീയായിരുന്നു. അവർക്കും ധനത്തിനോട് വലിയ ആർത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കണം എന്നുള്ള ഒരു അപേക്ഷ ഈ കുചേലന്റെ അടുത്ത് അവര് മുന്നോട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദ്വാരകയിൽ പോയി അങ്ങയുടെ സതീർഥ്യനായ ഭഗവാനെ ഒന്ന് കാണുക എന്ന് പറഞ്ഞ് കുചേലനോട് ദ്വാരകയിൽ പോകാനായിട്ട് അപേക്ഷിക്കുകയാണ്. സമാനശീലാഭി തദീയ വല്ലഭ തഥൈവ നോ ചിത്ത ജയം സമേയുഷി കദാചിദൂജേ ബദവൃത്തി ലബ്ധയേ രമാപതി കിം ന സഖാ നിഷേവ്യതേ. തദീയ വല്ലഭ, ആ കുചേലന്റെ പത്നി, സമാനശീലാഭി, കുചേലനെ പോലെ തന്നെ, അതുപോലെ തന്നെ ശാന്തശീലയാണ്, വളരെ നല്ല ഒരു ഗൃഹസ്ഥയാണ്. തഥാ ഏവ ചിത്തജയം നോ, പക്ഷേ ഈ കുചേലനെ പോലെ മനസ്സിനെ അങ്ങനങ്ങ് അടക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ വിശന്നു കരയുമ്പോൾ അവർക്കും സങ്കടമാകും. അവരും ആകെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ കിട്ടുന്നത് ശകലം വല്ലതുമായിരിക്കും. അത് തന്നെ ദിവസങ്ങളോളം കാണുകയില്ല. അങ്ങനെ വളരെ സങ്കടമായി. അങ്ങനെ സമയയുഷി കഥാജി ദൂജി, അങ്ങനെ ഒരു ദിവസം ഈ ബ്രാഹ്മണനോട്, കുചേലനോട് ചോദിക്കുകയാണ്. ബദ, കഷ്ടമുണ്ട്, നമ്മൾ വളരെ കഷ്ടത്തിലാണ്. വൃത്തിലബ്ധയെ, നമ്മുടെ ഉപജീവനത്തിന്, അതാണ് വൃത്തിലബ്ധയെ, നമുക്ക് ദിവസവും അല്പമെങ്കിലും, അതാണ് ഉപജീവനത്തിനുള്ള ഒരു വക, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. സഖ രമാപതി കിംന നിഷേവ്യതേ, കൂട്ടുകാരനാണല്ലോ സഖ, ഭഗവാൻ ഈ കുചേലൻ ബ്രാഹ്മണന്റെ കൂട്ടുകാരനല്ലേ. ആ കൂട്ടുകാരനും രമാപതി ലക്ഷ്മി വല്ലഭനുമായ ഭഗവാനെ ഒന്നുപോയി കാണാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുചേലൻ വിചാരിക്കുകയാണ്, ശരി ഒന്ന് പോകാം. പോയി ധനം ഒന്നും ചോദിച്ചില്ലെങ്കിലും ഭഗവാനെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് കുചേലൻ ദ്വാരകയിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും കാഴ്ച കൊണ്ടുപോകണമല്ലോ, വെറും കൈയോടെ എങ്ങനെയാ പോകുന്നത്. അപ്പോൾ കുചേല പത്നി അടുത്തുള്ള വീടുകളിൽ പോയി അല്പം അവല് യാചിച്ചു മേടിച്ചു കൊണ്ടുവരും. അത് ഒരു കീറ തുണിയിൽ പൊതിഞ്ഞ് ഈ കുചേല ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുക്കും. അതും കൊണ്ടാണ് ഇദ്ദേഹം ദ്വാരകയിലേക്ക് പുറപ്പെടുന്നത്. ഇതീരിതോയം പ്രിയയാ ക്ഷുധാർത്ഥയാ ജുഗുപ്സമാനോഭിധനേ മദാവഹേ തദാ ത്വദാലോകന കൗതുകാദിയയൗ വഹൻ പടാന്തേ പൃഥുകാൻ ഉപായനം ക്ഷുധാർത്ഥയാ പ്രിയയാ ഇതി ഈരിത വിശന്നു വലഞ്ഞ തന്റെ പത്നി ഇങ്ങനെ പറഞ്ഞപ്പോൾ അയം ആ കുജേലൻ മദാവഹേ ധനെ, ആ കുജേലന്റെ അഭിപ്രായം അനുസരിച്ച് അഹങ്കാരം ഉണ്ടാക്കുന്നതാണ് ധനം. അങ്ങനെയുള്ള ആ ധനത്തെ കുറിച്ച് ജുഗുപ്സമാന, അത് വെറുപ്പുളവാക്കുന്ന, വെറുപ്പുള്ളവനാണ്. ഇങ്ങനെ ധനം കൂടുതൽ കയ്യിൽ വന്നു പോയാൽ അഹങ്കാരമുണ്ടാകും. അതുകൊണ്ട് ഈ ധനത്തോട് ഈ കുജേല ബ്രാഹ്മണന് ഒരു താല്പര്യവുമില്ല. അഭി തഥാ ത്വത് ആലോകന കൗതുകാത്, പക്ഷേ ഭഗവാനെ കാണാനുള്ള ആഗ്രഹത്താൽ പടാന്തേ പൃഥുകാൻ, ആ വസ്ത്രത്തിന്റെ, പടം വസ്ത്രം എന്നുള്ള അർത്ഥമുണ്ട്, ആ വസ്ത്രത്തിന്റെ അറ്റത്ത് അൽപാബല പൃഥുകാൻ ഉപായനം, കാഴ്ച ഭഗവാന് കാഴ്ചവെക്കാനായിട്ട് ഉപായനം വഹനീയൗ, അല്പം അവില് തിരുമുൽക്കാഴ്ചയായിട്ട് കൊടുക്കാനായിട്ട് ആ വസ്ത്രത്തിന്റെ കോന്തലക്കല് കെട്ടിവെച്ചിട്ട് കുജേല ബ്രാഹ്മണൻ ദ്വാരയ്ക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഭഗവാനെ പറ്റിയാണ് ആലോചന. അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ എന്നെ അറിയുമോ, എനിക്ക് ആ ദ്വാരകയിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ദ്വാരകയിലെത്തി മിത്രവിന്ദയുടെ, ഭഗവാന്റെ പത്നിയായ ശൈബ്യയുടെ ഗൃഹത്തിലാണ് പ്രവേശിക്കുന്നത്. ഗതോയമാശ്ചര്യമയീം ഭവത്പുരീം ഗൃഹേഷു ശൈബ്യാഭവനം സമേയിവാൻ പ്രവിശ്യ വൈകുണ്ഠമിവാപ നിർവൃതിം തവാദി സംഭാവനയാതു കിം പുനാം. വിശ്വകർമാവ് നിർമ്മിച്ചതാണല്ലോ ദ്വാരകാപുരി, അത് ശില്പഭംഗികൾ കൊണ്ട് വളരെ അത്യത്ഭുതമാണ്. അവിടെ ഭഗവാന്റെ ഈ 16,000 പത്നിമാർക്കും വേറെ വേറെ ഭവനങ്ങളുണ്ട്. ഇതില് രുക്മിണി, സത്യഭാമ, ജാംബവതി, കാളിന്ദി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ, ഇവരല്ലേ ഭഗവാന്റെ പ്രധാനപ്പെട്ട 8 പത്നിമാർ. ഇവരുടെ എല്ലാവരുടെയും വീടുകൾ അവിടെയുണ്ട്. അതില് ഈ ശൈബ്യ ഭവനത്തിലാണ് എത്തുന്നത്. ശൈബ്യ എന്ന് പറയുന്നത് മിത്രവിന്ദയാണെന്നാണ് കാണുന്നത്. വൈദർഭിയാണ് രുക്മിണി. ആശ്ചര്യമയീം ഭവത്പുരീം ഗത അയം, അത്ഭുത കാഴ്ചകൾ, ആശ്ചര്യമയം, ആശ്ചര്യം ഉള്ള ആശ്ചര്യമയമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഭവത്പുരീം, അവിടുത്തെ ദ്വാരകാപുരിയിൽ എത്തിയ ആ കുചേലൻ ഗൃഹേഷു ശൈബ്യാഭവനം സമേയുവാൻ, ആ അത്രയും ഗൃഹങ്ങൾ ഉള്ളതിൽ ശൈബ്യയുടെ ഗൃഹത്തിൽ പ്രവേശിച്ചു. അപ്പോൾ വൈകുണ്ഠം പ്രവിശ്യ ഇവ നിർവൃതിം ആവ, വൈകുണ്ഠത്തിൽ പ്രവേശിച്ചതുപോലെയുള്ള പരമാനന്ദം പൂണ്ടു എന്നാണ്. പരമാനന്ദം ലഭിച്ചു പോലും കുചേലന്, അതായത് ശരിക്കും അവിടെ വൈകുണ്ഠം തന്നെയാണല്ലോ, ഭഗവാൻ ഉള്ളിടമല്ലേ അവിടം. തവ അതിസംഭാവനയാത്തു പുനക്കിം, ഭഗവാന്റെ സൽക്കാരം കൂടെ കിട്ടിയപ്പോൾ പിന്നെ എന്തു പറയാനാണ് എന്നാണ് പറയുന്നത്. അതായത് ദ്വാരകാപുരിയിലേക്ക് ചെല്ലുമ്പോൾ, ഈ ഭവനത്തിൽ ചെല്ലുമ്പോൾ തന്നെ ശ്രീകൃഷ്ണൻ ഓടി വന്ന് കുചേലനെ പിടിച്ചുകൊണ്ട് തന്റെ കട്ടിലിൽ ഇരുത്തി, തന്റെ മഞ്ചത്തിൽ ഇരുത്തി കാൽ കഴുകിച്ച് അർഘ്യപാദ്യാദികളെല്ലാം ചെയ്ത്, എല്ലാവർക്കും അറിയാവുന്ന കഥയാണല്ലോ. രുക്മിണി ശൈബ്യ അവിടെ മിത്രവിന്ദ എല്ലാം കാറ്റുമൊക്കെ വീശിക്കൊടുത്തുകൊണ്ട്, വിശറിയൊക്കെ വീശിക്കൊണ്ട് അവിടെ നിന്നു. ഭഗവാൻ തന്നെ പഴങ്ങളും ഒക്കെ കൊണ്ട കൊടുത്തു, എന്നിട്ട് കയ്യും പിടിച്ച് ആ കട്ടിലിൽ ഇരുത്തി എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് പറയുകയാണ് ഭഗവാന്, നമ്മൾ സാന്ദീപനി മഹർഷിയുടെ അടുത്ത് താമസിക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ രണ്ടുപേരും കൂടി വിറകിന് കാട്ടിൽ പോയില്ലേ. അപ്പോൾ ഭയങ്കര ഗുരു ഇല്ലായിരുന്നു അവിടെ. ഗുരുകുലവാസക്കാലത്ത് ഒരു ദിവസം ഗുരു അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ വിറകൊക്കെ തീർന്ന വിവരം ഈ ഗുരുപത്നി ശ്രീകൃഷ്ണനോട് പറയുകയാണ്. അപ്പോൾ ഞാൻ അവര് കുചേലനും ശ്രീകൃഷ്ണനും കൂടി കാട്ടിലോട്ട് വിറകിനു പോയി. അപ്പോഴേക്കും നേരം സന്ധ്യയായി, കാറ്റും മഴയും ഒക്കെ വന്നു, രണ്ടുപേരും ഇരുട്ടായി, രണ്ടുപേർക്കും വഴിയൊക്കെ തെറ്റിപ്പോയി. അതുകൊണ്ട് രണ്ടുപേരും അവിടെ ഒരു തരത്തില് രാത്രിയിൽ ഇരുട്ടത്ത് അവിടെ കഴിച്ചുകൂട്ടി. രാവിലെ ഗുരു ഇവരെ കാണാഞ്ഞിട്ട് ഗുരു പരിഭ്രമിച്ച് ഇവരെ തിരഞ്ഞു വരികയാണ്. അപ്പോൾ രണ്ടുപേരുടെയും തലയിൽ കൈവച്ചിട്ട് നിങ്ങൾ നന്നായി വരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നൊക്കെയുള്ള കഥകള് ഭഗവാന് കുചേലനോട് പറയുകയാണ്. അതൊക്കെ അനുസ്മരിക്കുകയാണ് രണ്ടുപേരും കൂടി ഇരുന്നുകൊണ്ട് അന്നത്തെ വാസത്തിനെ പറ്റി, ഗുരുകുല വാസത്തിനെ പറ്റി. പ്രപൂജിതം തം പ്രിയയാ ച വീജിതം കരേ ഗൃഹീത്വാ കഥയ പുരാകൃതം യത് ഇന്ധനാർത്ഥം ഗുരുദാര ചോദിതൈർ അപർത്തു വർഷം തത് അമർഷി കാണനേ. പ്രപൂജിതം പ്രിയയാ ച വീജിതം തം, നല്ലതുപോലെ പൂജിച്ച് സൽക്കരിക്കപ്പെട്ട് പ്രിയയായ ശൈബ്യയാൽ വീശിക്കൊണ്ട് തന്നെ വീശപ്പെട്ട് ഇരിക്കുന്ന ആ കുചേല ബ്രാഹ്മണനോട് കരേ ഗൃഹീത്വാ കയ്യൊക്കെ പിടിച്ചുകൊണ്ട് പുരാകൃതം അകഥയ, പണ്ട് നമ്മള് ഒരു കാര്യം ചെയ്തില്ലേ അത് എന്നും പറഞ്ഞുകൊണ്ട് ആ കഥ അങ്ങോട്ട് പറയുകയാണ്. യത് അതായത് ഇന്ധനാർത്ഥം വിറക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗുരുദാര ചോദിതൈ ഗുരുപത്നി പറഞ്ഞതനുസരിച്ച് നമ്മൾ കാനനെ കാട്ടിൽ പോയിട്ട് തത് അപർത്തു വർഷം അമർഷി, അന്നത്തെ ആ ഭയങ്കര മഴ, അകാല വർഷം, ഭയങ്കര മഴ നമ്മൾ കൊണ്ടില്ലേ, എന്നിട്ട് രാത്രിയിൽ അവിടെ ഇരുട്ടത്ത് നമ്മൾ പേടിച്ചിരുന്നില്ലേ എന്നൊക്കെയുള്ള കഥ പറയുകയാണ്. എന്നിട്ട് ഭഗവാൻ ചോദിക്കും, എന്നെ കാണാൻ വന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? അപ്പോൾ കുചേലന് മടിയാണ് ഈ അവല് കൊടുക്കാനായിട്ട്. കുചേലൻ കൊടുക്കാതിരിക്കുമ്പോൾ ഭഗവാൻ അത് മനസ്സിലാകും, ഇദ്ദേഹത്തിന് ധനത്തിന് ഒരു ആഗ്രഹവും ഇല്ല, കൊണ്ടുവന്നിട്ടുമുണ്ട്, അത് തരാനുള്ള മടിക്ക് ഈ അവല് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഓർത്തിട്ട് ഭഗവാൻ തന്നെ കുചേലനിൽ നിന്ന് ആ അവല് പിടിച്ചു വാങ്ങി ഒരു പിടി തിന്നുന്നതായിട്ടാണ്. എന്നിട്ട് വീണ്ടും ഒരു പിടി കൂടി തിന്നാൻ തുടങ്ങുമ്പോൾ രുക്മിണി ഓടി വന്ന് തടയുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പണ്ട് വിറകിന് പോയ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൽ എങ്ങനെ ഭഗവാന് കൊടുക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ലജ്ജിച്ചിരിക്കുകയാണ് കുചേലൻ. അപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, എനിക്കൊന്നും ഇല്ലേ? അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് വേഗം അതെല്ലാം തട്ടി ഇങ്ങനെ മേടിച്ചിട്ട് ഒരു പിടി വാരി തിന്നു. രണ്ടാമതും വാരി എടുത്തപ്പോഴേക്കും രുക്മിണി ദേവി ഓടി വന്ന് കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, മതി മതി, ഇത്രയും കൊണ്ട് തന്നെ സർവസമ്പത്തുമുണ്ട്, ഇഹലോകത്തിലേക്കും പരലോകത്തിലേക്കും ഉള്ളത് ആയി എന്നുള്ളതാണ് രുക്മിണി ദേവിയുടെ വാക്കുകൾ. അഥ ത്രപാജുഷ ലജ്ജ നിമിത്തം, പിന്നീട് ലജ്ജ നിമിത്തം അസ്മാത് പൃഥുകം, കുചേലൻ കൊടുക്കുവാൻ മടിച്ച ആ അവല് ബലാത് പ്രഗൃഹ്യ ബലം പ്രയോഗിച്ച് ഭഗവാൻ പിടിച്ചെടുത്തു. എന്നിട്ട് ത്വയാ മുഷ്ടൗ സകൃത് ആശിതേ, ഒരു ഭഗവാൻ ഒരു പിടി അവൽ ഒരു പ്രാവശ്യം തിന്നപ്പോഴേക്കും സംഭ്രമാത് രമാ ഉപേത്യ പരിഭ്രമിച്ച് ലക്ഷ്മി ഭഗവതിയായ രുക്മിണി ദേവി ഓടി വന്നിട്ട് യഥാ നനു കൃതം കൃതം ഇതി തേ കരം രുദ്രോധകില, ഇത്രയും കൊണ്ട് തന്നെ മതി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ കയ്യ തടഞ്ഞു. വീണ്ടും എടുക്കരുതേ, വീണ്ടും എടുത്തു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി തന്നെ ദാസയായിട്ട് അവിടെ നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു വ്യാഖ്യാനവും കാണുന്നുണ്ട്. ഇനിയും കുചേ അന്ന് അവിടെ താമസിക്കുകയാണ്, ഭഗവാൻ അന്ന് കുചേലിനെ തിരിച്ചുവിടുന്നില്ല, അന്ന് അവിടെ താമസിച്ച് ശുശ്രൂഷിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് പോകുന്നത്. അപ്പോൾ കുചേലൻ ഒന്നും തന്നെ ചോദിക്കുന്നില്ല ഭഗവാനോട്, ഭഗവാൻ ഒന്നും തന്നെ കൊടുക്കുന്നുമില്ല, അങ്ങനെ വെറും കയ്യോടെ മടങ്ങുകയാണ്. ഭക്തേഷു ഭക്തേന സമാനിതത്വയാ പുരീം വസന്നേക നിശാ മഹാസുഖം കുചേലൻ വിചാരിക്കുകയാണ്, ഭഗവാൻ നൽകിയ സൽക്കാരങ്ങളൊക്കെ അനുഭവിച്ചു, എന്നിട്ട് അന്ന് രാത്രി അവിടെ സുഖമായിട്ട് താമസിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ മടങ്ങി പുറപ്പെട്ടു. ഭഗവാനോട് ധനം ചോദിക്കാൻ കുചേലൻ ഒരു മടിയായി, ഒന്നും ചോദിക്കാതെ മടങ്ങി. പക്ഷെ പോകുമ്പോൾ കുചേലൻ വിചാരിക്കുകയാണ്, കഷ്ടമുണ്ട്, ഞാൻ അത് വിചാരിച്ചപ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നുണ്ട്, ഭഗവാൻ ചിലപ്പോൾ അനുഗ്രഹിക്കുമായിരിക്കും, ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ചിലരെ നേരിട്ട് പ്രത്യക്ഷമായിട്ട് അനുഗ്രഹിക്കും, ചിലരെ ഗൂഢമായിട്ട് അനുഗ്രഹിക്കും. അപ്പോൾ ഇനി ഞാൻ വീട്ടിൽ ചെന്നയാളെ എന്ത് ഭാര്യ പറയുമ്പോൾ പത്നി ചോദിക്കുമല്ലോ ഭഗവാൻ എന്തു തന്നു എന്ന്. അപ്പോൾ ഞാൻ എന്തു പറയും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പോകുന്നത്. ഭക്തേഷു ഭക്തേന, ഭക്തന്മാരുടെ പേരിൽ ഭക്തിയുള്ള ത്വയാ ഭഗവാനാൽ മാനിത സൽക്കരിക്കപ്പെട്ടുകൊണ്ട് മാനിച്ചുകൊണ്ട് സ ആ കുചേലിൽ പുരിയും ഏകനിശ മഹാസുഖം വസൻ ആ ദ്വാരകാപുരിയിൽ ഒരു രാത്രി വളരെ സുഖമായി താമസിച്ചു. അപരേദ്യു അടുത്ത ദിവസം ദ്രവിണം വിനായൗപദ, ഒരു ധനമൊന്നും കൂടാതെ, അതായത് ധനമൊന്നും ചോദിച്ചില്ല, ധനമൊന്നും കൊടുത്തുമില്ല, ധനം കൂടാതെ മടങ്ങിപ്പോയി. കഷ്ടം എന്നാണ് പറയുന്നത്. തവ, ഇത് ഭട്ടതിരിപ്പാടിന്റെ വാക്കാണ്, തവ അനുഗ്രഹ വിചിത്ര രൂപ ഖലു, ഭഗവാന്റെ അനുഗ്രഹം പലതരത്തിലാണല്ലോ. കുചേലനെ ഗൂഢമായിട്ട് അനുഗ്രഹിക്കാനാണ് ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ധനം കൊടുക്കാതിരുന്നത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇനിയും ഭഗവാന്റെ വാക്കുകളും പെരുമാറ്റവും ഒക്കെ ഓർത്ത് സന്തോഷിച്ചുകൊണ്ട് കുചേലൻ അങ്ങനെ തന്റെ വീടിന്റെ സമീപത്തില് എത്തുകയാണ്. അപ്പോൾ ധനം ചോദിക്കാത്തതിൽ അല്പം പശ്ചാത്താപവും ഉണ്ട്. ഭാര്യ അപ്പോൾ ചെല്ലുമ്പോൾ പത്നി ചോദിക്കില്ലേ എന്ത് കിട്ടി എന്ന്. യദിഹ്യയാജിഷ്യമദാസ്യദച്യുതോ വദാമി ഭാര്യാം കിമി ദിവ്രജന്നസൗ ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ അച്യുത അദാസ്യത്, ഭഗവാൻ കൃഷ്ണൻ അച്യുതൻ തരുമായിരുന്നു. ഭാര്യാം കിം വദാമീതി, പത്നിയോട് ഞാൻ ഇനി എന്തു പറയും എന്ന് വിചാരിച്ചുകൊണ്ട് പുനഃ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഈ പോകുന്നത്. പുന പിന്നീട് ക്രമത്തിൽ, ക്രമാത് പിന്നെ ക്രമത്തില് ത്വദുക്തിലീലാസ്മിതമദ്ധതി, ഭഗവാന്റെ ആ ഭഗവാൻ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം ചെയ്തു ഭഗവാന്റെ ആ മന്ദഹാസത്തിൽ, അതിലൊക്കെ അങ്ങ് മുഴുകി അങ്ങ് പോയി വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ വ്രജൻ അസൗ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ മണിദീപ്രം ആലയം അപശ്യ, നല്ല രത്നങ്ങളെ കൊണ്ട് മിന്നിത്തിളങ്ങുന്ന ഒരു ഗൃഹം കണ്ടു. അപ്പോഴ പെട്ടെന്ന് കുചേലന് മനസ്സിലായില്ല, ഇത് എനിക്ക് വഴി തെറ്റിയോ അതോ എന്നൊക്കെ വിചാരിക്കുകയാണ്. കിം മാർഗ വിഭ്രംശ ഇതി ഭ്രമൻക്ഷണം ഗൃഹം പ്രവിഷ്ട സദദർശവല്ലഭാം സഖി പരീതാം മണിഹേമഭൂഷിതാം എനിക്ക് വഴി തെറ്റിയോ എന്ന് കുറച്ചു നേരം ഇങ്ങനെ ക്ഷണം ഭ്രമൻ ഒന്ന് അമ്പരന്ന് നിൽക്കുകയാണ് അവിടെ. എന്നിട്ട് പതുക്കെ വീട്ടിനകത്തേക്ക് കയറി ഗൃഹം പ്രവിഷ്ട, ഗൃഹത്തിനുള്ളിൽ കടന്നപ്പോൾ സഖീപരീതാം ആ കുചേലന്റെ പത്നിയെ കാണുകയാണ്. എങ്ങനെയാണ് സഖീപരീതാം, സഖിമാരുടെ നടുക്ക് മണിഹേമഭൂഷിതാം വല്ലഭാം ദദർശ, നല്ല ഹാരങ്ങളെല്ലാം അണിഞ്ഞ്, രത്നഹാരങ്ങളും ഒക്കെ അണിഞ്ഞ് നല്ല സുന്ദരിയായിട്ട് തന്റെ പത്നി അവിടെ ഇരിക്കുന്നു. ത്വത് കരുണാം മഹാത്ഭുതാം ബുബോധജ, ഭഗവാന്റെ കാരുണ്യം വളരെ അത്ഭുതകരമാണല്ലോ, അല്ല ആശ്ചര്യകരമാണല്ലോ എന്ന് മനസ്സിലാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ കുചേലന് ഈ ഇതെല്ലാം ഇത്രയും ധനം കിട്ടിയെങ്കിലും അതിലൊന്നും തന്റെ മനസ്സിനെ അതിലൊന്നും അർപ്പിക്കാതെ ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ചുകൊണ്ട് വീണ്ടും അവിടെ താമസിച്ചു കഴിഞ്ഞു. എന്നിട്ട് മുക്തി, ഭഗവത് മുക്തി പ്രാപിക്കുകയും ചെയ്തു എന്നാണ്. മഹാഭക്തനാണ് ആ കുചേലൻ, അവസാനത്തിൽ മുക്തി അടയുന്നതായിട്ടാണ്. സരത്നശാലാസു വസന്നപി സ്വയം സമുന്നമത് ഭക്തിഭരോ അമൃതം യയൗ ത്വം ഏവമാപൂരിത ഭക്തവാഞ്ചിതോ മരുത്പുരാധീശ ഹരസ്വമേകദാൻ. സരത്നശാലാസു വസൻ, ആ കുചേലൻ ആ മണിമയമായ ഗൃഹത്തിലാണ് പാർത്തിരുന്നതെങ്കിലും അഭി സ്വയം തന്നെത്താൻ സമുന്നമത് ഭക്തിഭര, ഭക്തി മേൽക്കുമേൽ കൂടി വന്നിട്ട് അമൃതം യയോ മോക്ഷം പ്രാപിച്ചു മരുത്പുരാധീശ. ഭട്ടതിരിപ്പാട് പറയാട അല്ലയോ ഗുരുവായൂരപ്പാ. ഏവം ആപൂരിത ഭക്തവാഞ്ചിത. ഇപ്രകാരം ഭക്തന്മാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന അങ്ങ് ത്വം അങ്ങ് മേ ഗദാൻഹരസ്വ, എന്റെ രോഗങ്ങളും മാറ്റിത്തരേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ദശക 88 സന്താന ഗോപാലമാണ്. നാളെ കാണാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.